ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1:13.
ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളു.
നമ്മൾ അനേക പ്രാവശ്യം കേട്ടുള്ള വചനമാണ് ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളു. പ്രിയമുള്ളവരെ, നിങ്ങൾ നമ്മളിപ്പോൾ പാടിയതുപോലെ വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാ കോടിതൻ ദൂതരുമായെന്നൊക്കെ നമ്മൾ പാടിയെങ്കിലും നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, നമ്മൾ എത്രമാത്രം ഹൃദയത്തിന്റെ വാഞ്ചോടുകൂടിയാണ് ആ പാട്ട് പാടിയതെന്ന് നമുക്ക് നമ്മോട് തന്നെ സ്റ്റാർട്ടിങ് ചോദിക്കാം. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഒരു വാക്യം കൂടെ വായിക്കാം, ഹെബ്രാ ലേഖനം 11:16. ഹെബ്രാ ലേഖനം ഹീബ്രൂസ് ചാപ്റ്റർ 11:16.
അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരിക്കുന്നു.
അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ പ്രത്യാശയുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ബൈബിൾ നമ്മോട് പറയുന്നു, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ കർത്താവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ടിരിക്കുന്നെന്ന് തീത്തോസ് ലേഖനം പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരോടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം തെസ്സലോനിക്ക ലേഖനം വ്യക്തമായിട്ട് പറയുന്നു, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതിയറിയിപ്പാൻ ആവശ്യം ഇല്ല. പത്രവാർത്തകളിലൂടെയും മറ്റനേക കാര്യങ്ങളുടെയും ലോകത്തിലെ അനേക കാര്യങ്ങൾ വചനത്തിന്റെ വെളിച്ചത്തിൽ കാണുന്ന ദൈവമക്കൾക്ക് ഒരു കാര്യം അറിയാം, കാലങ്ങളും സമയങ്ങളും ഇനി അധികമില്ല. ഹല്ലേലൂയ. കാലങ്ങളും സമയങ്ങളും അധികമില്ല എന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് ഇന്ന് ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവവചനം പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നത്, ബൈബിളിന്റെ അവസാനത്തെ താളുകളിലേക്ക് വരുമ്പോൾ അവിടെ മുഴുവൻ എഴുതി വച്ചിരിക്കുന്നത് കർത്താവ് വീണ്ടും വരുന്നെന്ന്. എക്സാമ്പിൾ ഫസ്റ്റ് പീറ്റർ. അവസാനത്തെ പേജുകളിലേക്ക് വരുമ്പോൾ നമ്മെ പ്രത്യാശയിൽ വചനം വീണ്ടും ഉറപ്പിക്കുക. സെക്കൻഡ് പീറ്റർ. യൂത എഴുതിയ ലേഖനം പോട്ടെ, വെളിപ്പാട് പുസ്തകം, ഇതിനകത്തെല്ലാം ബൈബിളിന്റെ താളുകൾ വായിച്ചു വായിച്ചു വരുമ്പോൾ ഒരാളെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഉറപ്പിക്കുന്ന ഒരു കാര്യം, കർത്താവ് യേശു ക്രിസ്തു താൻ പോയതുപോലെ തന്നെ മടങ്ങി വരുമെന്ന. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ആൾക്കാർക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ, കർത്താവിന്റെ വരവിനെ കുറിച്ചും പ്രത്യാശയെക്കുറിച്ചും പറയുമ്പോൾ ആൾക്കാർക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, വെൻ, കർത്താവ് എപ്പോഴാണ് നീ വരുന്നത്? ശിഷ്യന്മാരും ചോദിച്ചു അതുതന്നെയായിരുന്നു. നിന്റെ വരവിനും ലോകാവസാനത്തിനുമുള്ള അസമയമാണ് ചോദിച്ചത്. നമ്മളിപ്പോൾ കർത്താവിനോട് ചോദിക്കുന്ന, കർത്താവേ ഞങ്ങൾക്ക് വേറെ യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും യെരുശലേമും പാലസ്തീനും പിന്നെ സമുദ്രത്തിന്റെ ജലനിരപ്പ് ഉയരുന്നതും ഭൂമിയിലെ ജാതികളുടെ നിരാശയുടെ പരിഭ്രമവും യുദ്ധങ്ങളും യുദ്ധസ്ഥിതികളും പട്ടിണിയും ക്ഷാമവും മനുഷ്യക്രൂരന്മാരായിരിക്കുന്നൊക്കെ ഞങ്ങൾക്കറിയാം. കർത്താവ് ആത്മാവിൽ നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തേണ്ടത് ആ സമയം അത്രേ. ഒരു കാര്യം കർത്താവ് പറഞ്ഞു, ആ നാളും നാഴികയും സംബന്ധിച്ച് പിതാവല്ലാതെ പുത്രനും കൂടെ അറിയുന്നില്ല. ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കെയർഫുൾ ആകേണ്ട കാര്യം. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, ക്രിസ്തുവേശു മടങ്ങി വരും. നാം ഒരുങ്ങിയാലും ഇല്ലെങ്കിലും ക്രിസ്തുവേശു മടങ്ങി വരും. കാലത്തിന്റെ തികവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ അവൻ ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല നിഷ്ഠൂരങ്ങളിൽ നിമിത്തം ഭക്തികെട്ട പാപികൾക്കൊക്കെയും ബോധം വരുത്തുവാൻ ആയിരമായിരം വിശുദ്ധന്മാരോടുകൂടെ വരുമെന്ന് ദൈവത്തോടുകൂടെ നടന്ന ഹാനോക്ക് നൂറ്റാണ്ടുകൾക്കും പ്രവചിച്ചതാ. ഹല്ലേലൂയ. ഒരു കാര്യമൂടെ ഞാൻ പറയുക, ഇനി നമ്മൾ ആട്ടുംകുട്ടിയെ എടുത്തുകൊണ്ട് വരുന്ന ഒരു യേശുവിനെയോ അല്ലെങ്കിൽ ക്രൂശിനായിട്ട് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ക്രിസ്തുവിനെ ഒന്നും ആരും പ്രതീക്ഷിക്കരുത്. ഇനി അവൻ വരുന്നത് തേജസ്സോടുകൂടി ആയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തേജസ്സോടുകൂടെ സകല രാജാക്കന്മാരും സകല പ്രഭുക്കന്മാരും സകല മഹത്തുക്കളും സകല ധനവാന്മാരും സകല ദരിദ്രന്മാരും മലപ്പൊത്തുകളിലും അതെ ഗുഹകളിലും അതെ ഒളിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ കോപം ഞങ്ങളുടെ മേൽ തട്ടാതെ വണ്ണം ഞങ്ങളെ മറക്കുവിനെന്ന് പറയുന്ന മഹാകോപ ദിവസം അടുത്തു വന്നതുകൊണ്ട് ബൈബിൾ പറയുന്നു, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വരുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയുന്ന ഒരു ചോദ്യം, ഞാൻ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തു വേഗം വരുന്നത് പറയുമ്പോൾ നമ്മളെല്ലാം ചോദിക്കും ചോദ്യം, അതിനിപ്പം ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭയിൽ കടന്നു വരുന്നു, ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പം ആൾക്കാർ ഒത്തിരി പേര് അതിനെക്കുറിച്ച് എനിക്കും കേൾക്കാൻ ഇഷ്ടമാണ്. എല്ലാവരും പറഞ്ഞിട്ടുണ്ടെന്നറിയോ, നമ്മള് വിളക്കിലെണ്ണയുള്ള ബുദ്ധിയുള്ള കന്യകമാരെ പോലെ നമ്മൾ വെറുതെ അങ്ങ് ഇരുന്നാൽ മതി. ഓക്കെ, ദൈവത്തിൽ വിശ്രമിച്ച് നമ്മൾ പാട്ടുകളൊക്കെ പാടി, പ്രത്യാശ ഗാനങ്ങളൊക്കെ പാടി, നമ്മൾ വെറുതെ ഇരിക്കണമെന്നല്ല ബൈബിൾ പറയും. ഇറ്റ് ഷോസ് ദ ആറ്റിറ്റ്യൂഡ്. ഇറ്റ് ഷോസ് ദ ആറ്റിറ്റ്യൂഡ്. നമ്മൾ ഏത് ആറ്റിറ്റ്യൂഡിൽ വേണം ഇരിക്കാനെന്നുള്ളതാണത് പറയുന്നത്. യേശു തന്റെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള എല്ലാ ഉമകളും പറഞ്ഞത് ഒരു മനുഷ്യൻ ദൂരദേശത്തേക്ക് യാത്രയായി. എന്തിനെന്നറിയാ പോയെ? വ്യാപാരം ചെയ്യാൻ ദൂരദേശത്തേക്ക് യാത്രയായപ്പോൾ ദാസന്മാരോട് പറഞ്ഞ വാക്ക് ഞാൻ അതുപോലെ പറയാണ്, ഡു ദ ബിസിനസ് ടിൽ ഐ കം, എൻഗേജ് ഇൻ ദ ബിസിനസ് ടിൽ ഐ കം. കർത്താവിന്റെ വാക്കാണിത്. ഡു ദ, കർത്താവ് നമ്മളോട് പറഞ്ഞത്, കർത്താവ് ദേവാലയത്തിൽ വെച്ച് പറഞ്ഞത് ഞാൻ എന്റെ പിതാവിന്റെ ബിസിനസ്സിലായിരിക്കേണ്ടതല്ലയോ എന്ന് പറയുമ്പോൾ ദൈവമക്കൾ ചിന്തിക്കുന്നത്, കർത്താവ് എനിക്കെന്താ ബിസിനസ്? ബിസിനസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, നമ്മൾ ഈ ചെയ്യുന്ന ആ ഭൗതികമായ വ്യാപാരങ്ങളല്ല, അതൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷേ ഒരു മനുഷ്യൻ ദൂരദേശത്തേക്ക്, കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ചു വരുവാൻ ദൂരദേശത്തേക്ക് പോയപ്പോൾ തന്റെ ദാസന്മാരോട് പറഞ്ഞ ആ ഭാഗത്തിന്റെ രണ്ടാമത്തെ പാർട്ട് വായിച്ചാട്ടെ. ആ ലൂക്കോസ് 19 പതിമൂന്നാം വാക്യം. റീഡ് വെരി കെയർഫുള്ളി പ്ലീസ്, ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് റീഡ് വെരി കെയർഫുള്ളി. ആ ആ ആ ഇവിടിനകത്ത് അത്ര ക്ലിയർ അല്ല, ഒക്യുപൈറ്റ് ഇല്ലേക്ക് വന്ന. പക്ഷേ നമ്മള് മറ്റു വെർഷനിൽ വായിക്കുന്നു, ഡു ദ ബിസിനസ് ടില്ലൈ കം. ശ്രദ്ധിക്കണേ, ഡു ദ ബിസിനസ് ടില്ലൈ കം, എൻഗേജ് ഇൻ ദ ബിസിനസ്. ഞാൻ ചോദിക്കട്ടെ, എന്ത് ബിസിനസ്സാ? യേശു പറഞ്ഞു, ഞാൻ വരുന്നവരെ നിങ്ങൾ, ഞാൻ ഏൽപ്പിച്ച ബിസിനസ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? അപ്പം ആൾക്കാരെല്ലാം പറയുന്നതെന്നറിയോ, ഞങ്ങൾ ഏൽപ്പിച്ച ബിസിനസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ സൺഡേ ആരാധനയ്ക്ക് വരുന്നുണ്ട്, കോട്ടേജ് മീറ്റിങ്ങിന് വരുന്നുണ്ട്. ചിലക്കുന്നു കോട്ടേജ് മീറ്റിംഗ് വരുന്നില്ലേ, പിന്നെ അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊന്നും അല്ല, ദൈവം നമ്മളെ ഏൽപ്പിച്ച ഒരു ബിസിനസ് ഉണ്ട്, അതിലേക്ക് ഞാൻ വരുവാ. ശ്രദ്ധിക്കണേ, എന്താ വിശുദ്ധന്മാരുടെ ബിസിനസ്? എന്താ വിശുദ്ധന്മാരുടെ ബിസിനസ്? എന്താ നിങ്ങളുടെ മനസ്സിൽ അതേ ചോദ്യം? ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ക്രോംവെൽ എന്ന് പറഞ്ഞൊരു ഭരണാധിപൻ, സ്കോട്ട്ലൻഡ് യൂറോപ്പ് പരിചയത കാലത്ത് അവിടെ സിൽവർ അല്ലെങ്കിൽ വെള്ളിക്ക് ഭയങ്കര ക്ഷാമം വന്നു. വെള്ളി കൊണ്ടാണ് അവിടുത്തെ കോയിൻസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. കിട്ടുന്നുണ്ടോ? എല്ലാ കോയിൻസ് എന്ന് പറഞ്ഞാൽ നാണയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ രൂപ പോലെ, അവിടെ വെള്ളി നാണയങ്ങളുടെ ആയിരുന്നു അവർ ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരുന്നത്. അവസാനം വെള്ളിക്ക് ക്ഷാമം വന്നു. വെള്ളിക്ക് ക്ഷാമം വന്നപ്പോൾ, സിൽവറിന് ഭയങ്കര ക്ഷാമം വന്നപ്പോൾ, സിൽവർ അവിടെ ഇന്നത്തെ പോലെ വലിയ മൈനിങ് ഒന്നും അന്ന് അത്ര ഇല്ല. സിൽവർ ക്ഷാമം വന്നപ്പോൾ ക്രോംബൽ ഭയങ്കര മിടുക്കനായിരുന്നു. പുള്ളി നോക്കി, ഈ സിൽവർ ഇനി എവിടെ പോയി കിട്ടാനാ? പുള്ളി നോക്കിയപ്പം അന്നത്തെ വലിയ ദേവാലയങ്ങളിലെല്ലാം സിൽവറും കൊണ്ട് വിശുദ്ധന്മാരെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പം രാജകൽപ്പന വന്നു, മെൽറ്റ് അപ്പ് ദ സെയിന്റ്സ് ആൻഡ് പുട്ട് ദം ഇൻ ദ ബിസിനസ്. മെൽറ്റ് അപ്പ് ദ സെയിന്റ്സ് ആൻഡ് പുട്ട് ദം ഇൻ ദ സർക്കുലേഷൻ. ഹല്ലേലൂയ. ഇവിടെയും ഞാൻ സഹോദരന്മാരോട് പറയാ, ഒരു ബോർഡ് വെക്കുക, മെൽറ്റ് അപ്പ് ദ സെയിന്റ്സ് ആൻഡ് പുട്ട് ദം ഇൻ ദ സർക്കുലേഷൻ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വിശുദ്ധനായിട്ട് ഏതെങ്കിലും ഒരു പള്ളിയുടെ ഒരു കോണിൽ നിൽക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്. നമ്മെ വിളിച്ചത് ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമാകാൻ. ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇനി നമുക്ക് ആ ഉപമയിലേക്ക് വരാം. ആ മത്തായി സുവിശേഷം 25:14 തൊട്ട് നമുക്ക് സാവധാനം ഒന്ന് വായിക്കാം. മാത്യു ചാപ്റ്റർ 25:14 ഓൺവേർഡ്സ്. ഒരാൾ വായിച്ചു തരിക, ബാക്കിയുള്ള എല്ലാവരും പ്ലീസ് റീഡ് ഇറ്റ് കെയർഫുള്ളി ആൻഡ് സ്ലോലി.
ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു.
എല്ലാവരും ശ്രദ്ധിക്കണം, ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ എന്നാണ്. പക്ഷേ ഇംഗ്ലീഷ് എന്താ എഴുതിയിരിക്കുന്ന അറിയാമോ? ജേർണി, ട്രാവലിംഗ് ഇൻ ടു എ ഫാർ കൺട്രി. നമ്മൾ ഈ മലയാളത്തിൽ പരദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് തൊട്ടടുത്ത് വരെ പോയെന്ന. ട്രാവലിംഗ് ഇൻ ടു എ ഫാർ കൺട്രി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ശ്രദ്ധിക്കണ എല്ലാരുമേ, ഈ ദൂരദേശത്തേക്ക് യാത്ര പോയിട്ട് വരെ എത്ര സമയം എടുക്കും? നമ്മുടെ മൈൻഡ് സെറ്റ്, ഇപ്പോഴത്തെ മൈൻഡ് സെറ്റ് നമ്മൾ ചോദിക്കുന്ന അറിയോ, ആ അതിപ്പോ അതെ രാവിലെ അവിടുത്തെ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് 4:00 ഫ്ലൈറ്റ് പിടിച്ചു കഴിഞ്ഞാൽ ദൂരദേശത്ത് വൈകുന്നേരം 8:00 ചെല്ലും. അതല്ല കേട്ടോ, അന്ന് ഫ്ലൈറ്റ്സ് ഇല്ലായിരുന്നു, അന്ന് ട്രെയിൻ ഇല്ലായിരുന്നു, അന്ന് മെട്രോ ഇല്ലായിരുന്നു, കാർ റെന്റൽസ് യൂബർ ഒന്നും ഇല്ലായിരുന്നു. അന്ന് ഒരു മനുഷ്യന് ദൂരദേശത്തേക്ക് പോകണമെങ്കിൽ ഇറ്റ് ടേക്ക് മെനി മെനി ഇയേഴ്സ്, ധാരാളം വർഷങ്ങൾ വേണ്ടി വരുമായിരുന്നു. എന്നിട്ട് അവരോട് അവർക്ക് എന്നാ കൊടുത്തെന്നറിയാവോ? അപ്പൊ നമ്മൾ ഓർത്തോണേ, ആ മനുഷ്യൻ പോകുന്നൊക്കെ നമ്മുടെ മനസ്സിൽ, ആ യാത്ര നമ്മുടെ മനസ്സിൽ ഒന്ന് കരുതി വെച്ചോണേ. മുമ്പോട്ട് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ചു, വിളിച്ചിട്ട് അവർക്ക് ഒരുത്തന് ഒരുത്തന് 5 താലന്ത്, വേറൊരുത്തന് 2 താലന്ത്. എല്ലാരും ഉണ്ടല്ലോ അല്ലെ? വേറൊരുത്തന് ഹോമനി 1 താലന്ത്. എന്നിട്ട് പറഞ്ഞ്, ഇപ്പം ആദ്യത്തെ ചോദ്യം എന്താ? ശ്രദ്ധിക്കണം, എല്ലാരും ഉണ്ടല്ലോ ഇവിടെ. അന്ന് കർത്താവിന് എല്ലാവർക്കും ഒരു പോലെ കൊടുത്താ പോരായിരുന്നു? ആൾക്കാരുടെ ചോദ്യം ഇതാ. അടുത്ത വചനം പറയുന്ന എന്നറിയോ,
ഇങ്ങനെ ഓരോരുത്തന് അവനവന്റെ പ്രാപ്തി,
അവനവന്റെ പ്രാപ്തി പോലെ. ഓരോ വചനം ഇമ്പോർട്ടന്റ് ആ കേട്ടോ. അവനവന്റെ, നമ്മൾ കമ്പയർ ചെയ്യണ്ട അപ്പുറത്ത് ഇരിക്കുന്ന ആളുമായിട്ട് കമ്പയർ ചെയ്യണ്ട. അവനവന്റെ പ്രാപ്തി പോലെ ആ മനുഷ്യൻ ദൂരദേശത്തേക്ക് പോയപ്പോൾ താലന്തുകൾ കൊടുത്തിട്ട് പോയി. ഇനിയും 5 താലന്ത് കിട്ടിയവൻ എന്നാ ചെയ്തെന്ന് അറിയാമോ? ഡൂ ദ ബിസിനസ് ഡീലേക്ക് മറന്നുപോലെ. ആ എന്ത് ചെയ്തു?
5 താലന്ത് ലഭിച്ചവൻ ആ ഉടനെ ചെന്ന് വ്യാപാരം,
ഇമ്മീഡിയറ്റ്ലി. ശ്രദ്ധിക്കണേ, താലന്ത്, ഒരു താലന്ത് പോലും ഇല്ലാത്തവർ കൈ ഉയർത്തോ, ഞാനിവിടെ നിർത്താൻ പോവാ. ഒരു താലന്ത് പോലും ഇല്ലാത്തവര്, 5 താലന്ത് കിട്ടിയവൻ ഇമ്മീഡിയറ്റ്ലി അവൻ ഉടനെ ചെന്ന് ബിസിനസ് ചെയ്ത് അടുത്ത 5 നേടി. അടുത്തത്,
അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി.
2 താലന്ത് ലഭിച്ചവൻ വേറെ 2 കൂടെ നേടി. ആ
1 ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാന്റെ ദ്രവ്യം മറച്ചു വെച്ചു.
ആ ഇതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, പ്രാപ്തി പോലെ കൊടുത്തെ? 5 താലന്ത് കിട്ടിയവൻ രാജാവ് വരിക കേട്ടോ. നമ്മൾ നമുക്കെല്ലാം ഏൽപ്പിച്ചിട്ട് പോയിരിക്കുക. രാജാവ് തിരിച്ചു വരുമ്പോ രാജാവ് ചോദിക്കുന്നത് താലന്താ ചോദിക്കാൻ പോന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ 1 താലന്ത് നിങ്ങൾ ബൈബിളൊക്കെ അറിയാവുന്നവരാ, 1 താലന്ത് കൊണ്ടുവന്നോൺ അവനെ അവസാനം എന്നാ ചെയ്തേ? സാരമില്ലടാ, ഇനി നിനക്ക് 1 താലന്ത് കൂടെ. എന്താ ചെയ്തേ? നിങ്ങൾ പറയുന്നില്ല ഒന്നും. എന്താ ചെയ്തേ? ആ കൈയും കാലും പിടിച്ചു കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് വലിച്ചെറിയാൻ പറഞ്ഞു. ഇതാണ് നമ്മുടെ ലോജിക്കിന് മനസ്സിലാകാത്ത കാര്യം. ഞാൻ ചോദിക്കട്ടെ, ശ്രദ്ധിക്കണേ എല്ലാവരുമേ, മത്തായില് അതിന്റെ 18-ലാത്ത് 10,000 താലന്ത് ഒരുത്തം കടം വരുത്തി വെച്ചു. അപ്പൊ ഇയാൾ വന്നിട്ട് ചോദിക്കടാ, ഞാൻ നിനക്ക് 1 താലന്ത് തന്നല്ലേ, ആ മത്തായി 18-ലെ പോലെ 10,000 താലന്ത് കടം വരുത്തി വെച്ചിരിക്കുന്നോടാ. അവൻ കടം വരുത്തിയില്ല കേട്ടോ. മുടിയനായ പുത്രൻ ലൂക്കോസ് 15-ലെ പോലെ ദൂർത്തടിച്ചോ? അവൻ ആ 1 താലന്ത് കൊണ്ടുപോയി അവന്റെ ഹോട്ടലിലൊക്കെ പോയി എല്ലാം അടിച്ചു പൊളിച്ചു? ഇല്ല, അവൻ അതും ചെയ്തില്ലെന്ന്. ലൂക്കോസ് 16-ലെ പോലെ വസ്തു നാനാവിധമാക്കിയോ? അതും ചെയ്തില്ല. ഇതാണ് നമ്മുടെ ലോജിക്കിന് മനസ്സിലാകാത്തത്. പക്ഷേ ഇവൻ ചെയ്ത എന്നറിയോ, കർത്താവിന്റെ വരുവിനോട് ബന്ധപ്പെട്ട് പറയാ, ഇവൻ ഇവന്റെ താലന്ത് മറച്ചു വെച്ചൊരു കാരണം ഇവന് ദൈവത്തെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് വ്യത്യാസമായിരുന്നു. ഇതാണ് ഈ നോയിങ് ഗോഡൊക്കെ ഇവിടുന്ന് സ്ഥിരമായിട്ട് സഹോദരന്മാർ പ്രസംഗിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, ദൈ തന്ന ആളുടെ നേച്ചറും ക്യാരക്ടറും മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ കയ്യിലെ താലന്ത് സൂക്ഷിക്കാൻ. രാജാവ് വന്നിട്ട് ചോദിച്ചു, അല്ലെങ്കിൽ ആ മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, എന്തിയ എന്റെ താലന്ത്? അപ്പൊ പറഞ്ഞു, അപ്പൊ 5 താലന്ത് ലഭിച്ചവനോട് ആദ്യം പറഞ്ഞ എന്നറിയാം? 5 താലന്ത് ഇമ്മീഡിയറ്റ്ലി അവൻ പത്താക്കി. അവനോട് ആദ്യം പറഞ്ഞത് ഒരു കമന്റ് അവനോട് പറഞ്ഞെന്നറിയാവോ? നീ ആരായിരുന്നു? നീ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. അവന് കിട്ടിയ ഒരു ഒരു സർട്ടിഫിക്കറ്റ് കണ്ടോണേ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. നീ അല്പത്തിൽ ആരായിരുന്നു ഒന്ന് പറയാമോ? നീ അല്പത്തിൽ ആരായിരുന്നു? വിശ്വസ്തനായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ, ഇന്ന് ആൾക്കാർ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നവരെ പ്രൊമോഷൻ. ഫസ്റ്റ് ഇസ് എ കമന്റ്, അത് നല്ലതായിരുന്നു കേട്ടോ, നല്ലതിനും വിശ്വസ്തനുമായ ദാസനെ. രണ്ടാമത്തെ ഇത് പ്രൊമോഷൻ. ജോലിക്കാർക്കൊക്കെ അറിയാം, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. മൂന്നാമത്തേത് അൻ ഇൻവിറ്റേഷൻ, നിന്റെ യജമാന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 5 താലന്തുകാരനോടും രണ്ട് താലന്തുകാരനോടും ഇതേ സെയിം കാര്യം തന്നെ പറഞ്ഞേ. ഒന്ന്, അവന് സർട്ടിഫിക്കറ്റ് കൊടുത്തു. രണ്ടവന് ഒരു പ്രൊമോഷൻ കൊടുത്തു. മൂന്ന്, ഒരു ഇൻവിറ്റേഷൻ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയും. അപ്പൊ ഒരു താലന്ത് കിട്ടിയാൽ പറയുന്നറിയോ, നീ വിതറാത്തടത്തുനിന്ന് ചേർക്കുകയും വിതയ്ക്കാത്തടത്ത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന എന്ന് ഞാൻ അറിഞ്ഞു ഭയപ്പെട്ട് നിന്റെ ശ്രദ്ധിച്ചോണേ കേട്ടോണേ, നിന്റെ താലന്ത് ഞാൻ എന്ത് ചെയ്തു? ആ നിലത്ത് മറച്ചു വെച്ചു. അവൻ അതുപോലെ യജമാനെ നിന്റെ താലന്ത് എന്താ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. പ്രിയ സൗരങ്ങളെ, കർത്താവിന്റെ വരവിനോട് ബന്ധപ്പെട്ട് നാം ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാ പ്രിയ സൗരങ്ങളെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ആ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് വലിച്ചെറിയും. അവിടെ കരച്ചിലും പല്ലുകടിയുമുണ്ട്. ഞാനല്ലേ ഇത് വാഴ്ത്തപ്പെട്ട കർത്താവ് ഇവിടെ ഒന്ന് പറഞ്ഞു പോയ കാര്യമാ. ശ്രദ്ധിക്കുന്നുണ്ടോ? താലന്തുകൾ ഉള്ള എല്ലാവരും ഒന്ന് 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 ശോധന ചെയ്തോണേ. ഡൗണാകാൻ വേണ്ടിയല്ല, ആ താലന്തുകളെ എന്ത് ചെയ്യാൻ വേണ്ടി എന്നറിയോ? അപ്പൊ ഞാൻ ചെല്ലു പറഞ്ഞ ബ്രദർ, ഞാൻ എന്നെ താലന്ത്, എനിക്ക് എന്താ താലന്താ ഉള്ളെ? എനിക്ക് പ്രത്യേകിച്ച് ഒരു താലന്തും ഇല്ല, എനിക്ക് പ്രത്യേകിച്ച് ഒരു താലന്തും ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നാമത് ഞാൻ ചോദിക്കട്ടെ, ബൈബിളിൽ പറയുന്ന വ്യാപാരത്തെ കുറിച്ച് ഒന്ന് പറയാം. ഒന്ന്, എക്യുപ്പിംഗ് ദ സെയിൻസ്, മറ്റുള്ളവരെ ഒന്ന് എക്യുപ്പ് എന്ന് പറഞ്ഞാൽ വചനമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തുകൂടെ? സൺഡേ സ്കൂളിലെ പിള്ളേരെ പഠിപ്പിച്ചുകൂടെ? രോഗിയെ കിടക്കുന്ന ഒരു ഭവനത്തിൽ ചെന്ന് രണ്ട് ആശ്വാസവാക്ക് പറഞ്ഞുകൂടെ? ഒരാളെ എൻകറേജ് ചെയ്തുകൂടെ? ചില ചെയ്യുന്ന പോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തെറ്റിദ്ധരിക്കരുത്. സഭായോഗം ഞായറാഴ്ച ആരാധനയല്ല. ചില ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചും സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊള്ളുക. നാൾ സമീപിക്കും തോറും അധികം അധികമായി ചെയ്യേണ്ടതാകുന്നു. ഹെബ്രായ ലേഖനം 10:23-24. വേർ ഇസ് യുവർ ടാലന്റ്? ഒന്ന്, വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുക, വിശുദ്ധന്മാരെ എൻകറേജ് ചെയ്യുക, വിശുദ്ധന്മാരെ എന്ത് ചെയ്യുക? വിശുദ്ധന്മാരെ എന്ത് ചെയ്യുക? ഞാൻ ചോദിക്കട്ടെ, പോയി പ്രാർത്ഥിക്കോ? അത് നിങ്ങൾക്കറിയാം. അതെ, എന്താ അപ്പൊ ആൾക്കാർ ചോദിക്കും? ചോദിക്കും, ബ്രദർ ഞാൻ എന്നാ ചെയ്യണ്ടേ? ഇനി ഇവാഞ്ചലിസം, ഇവിടെ സ്ഥിരമായിട്ടിപ്പോ കേൾക്കുന്ന കാര്യം, ഇവാഞ്ചലിസം, സുവിശേഷീകരണം. യേശുവിനെ കുറിച്ച് അറിയാൻ മേലാത്ത ഒരാളോട് സുവിശേഷം പറയാനുള്ള താലന്ത് ദൈവം നമുക്കെല്ലാം തന്നിട്ടുണ്ട്. ഈ താലന്ത് നമുക്ക് കുഴിച്ചിടുകയാണോ? ഈ താലന്ത് കുഴിച്ചിടുകയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പണ്ടൊരാളി ചോദിച്ചു, കർത്താവ് മടങ്ങി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാനാണ് നിങ്ങൾക്കിഷ്ടം? ഞാൻ ചോദിക്കട്ടെ, കർത്താവ് മടങ്ങി വരുമ്പം ഒന്ന് പറയാമോ? കർത്താവ് മടങ്ങി വരുമ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒന്ന് പറഞ്ഞോട്ടെ. എന്തോ ഒന്നും ചെയ്യണ്ട. ചില പറഞ്ഞില്ല, അവർ രാത്രി വരുമ്പോൾ രണ്ടുപേർ കിടക്കിലായിരിക്കില്ല, ഉറക്കമായിരിക്കും. സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യജമാനം വരുമ്പോൾ മുന്തിരിത്തോട്ടത്തിൽ പണിയുന്നവനെ കാണുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. വേറെ, യജമാനം മടങ്ങി വരുമ്പോൾ എന്ത് ചെയ്യുന്ന കാണാനായിട്ട് ആഗ്രഹം? ഇപ്പൊ നമ്മൾ ഈ ചിന്തിക്കുക, ദൈവം എന്ത് ചെയ്യേണ്ടത് ചെയ്തോണ്ടിരിക്കല്ലേ. കാരണം യജമാനോ അർദ്ധരാത്രിക്കോ കോഴി കൂമ്പോഴോ ഏത് സമയത്താണ് വരുന്നത്? അന്ന് രണ്ടുപേർ കിടക്കയിലായിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. അന്ന് രണ്ടുപേർ തിരികല്ലി പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുത്തിയ തള്ളിക്കളയും, മറ്റവളെ സ്വീകരിക്കും. അന്ന് രണ്ടുപേർ വയലിൽ പണിതുകൊണ്ടിരിക്കും. ഒരാളെ എടുക്കും, മറ്റയാളെ തള്ളിക്കളയും. ആകയാൽ നാളും നാഴികയും അറിയായ കൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ എന്ന് വാഴ്ത്തപ്പെട്ട കർത്താവ് ആവർത്തിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഇന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഓർത്തോണം, ഒരുങ്ങാനുള്ള സമയം അതിക്രമിച്ചിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ ചോദിക്കുന്ന ബ്രദർ, എന്നാ സമയം കൂടെ പറയ? സൗരങ്ങളെ, സമയം നിശ്ചയമായിട്ട് അറിയായിരുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞേനെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ആത്മാവിൽ നാം സ്വർഗീയ രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സമയം നമ്മൾ അറിയത്തില്ല. ആത്മാവിൽ ഒരു ചിത്രം നമ്മൾ കാണും, വിരിച്ചൊരുക്കപ്പെട്ട വലിയൊരു വിരുന്നുശാലയിൽ. ഹല്ലേലൂയ. എല്ലാവിധ വിഭവങ്ങളും നിരത്തി വെച്ചിരിക്കുന്നു, അനേക കസരകൾ അവിടെ ഇരിക്കുന്നു. അവിടെ മണവാളുടെ ചെറിയ കർത്താവ് ഇരിക്കുന്നതും മണവാട്ടെ കാത്തിരിക്കുന്നതും പരിശുദ്ധാത്മാവിൽ കാണാമെന്നുള്ളതല്ലാതെ സമയങ്ങളെക്കുറിച്ചൊന്നും നമുക്കൊരു വെളിപ്പാട് കിട്ടത്തില്ല. ഹല്ലേലൂയ. കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് അറിയുന്നത് ആർക്കുള്ളതല്ല? നിങ്ങൾക്കുള്ളതല്ല. ഇപ്പൊ ഒന്ന് ഒത്തിരി ആൾക്കാർ കാലങ്ങളെ, അപ്പം ഞാൻ ചോദിക്കും, നമ്മൾ ഇത് അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. പണ്ട് ഒരാള് പറഞ്ഞു, എല്ലാത്തിന്റെ സമ്മറി കേൾക്കുക. സമ്മറി ചില പറയല്ലേ, ഇപ്പൊ മുക്കാൽ മണിക്കൂർ പ്രസംഗത്തിന്റെ സമ്മറി ഒന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. ബുക്ക് വായിക്കുമ്പോഴും നമുക്ക് ഈ 156 പേജിന്റെ ബുക്ക് വായിക്കാനായിട്ട് മടി, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് സമ്മറി അങ്ങ് വായിക്കും. അപ്പം ലോകത്തിന്റെ നെറുകയിൽ 40 വർഷം ജീവിച്ച ഒരു മനുഷ്യനുണ്ട്. ശ്രദ്ധിക്കണേ, ഇപ്പൊ ഈ ദിവസങ്ങളിൽ ഞാൻ കൂടുതൽ ഉഷാറായിട്ട് വായിക്കുന്നത്, നിങ്ങൾ എന്നോട് ചോദിക്കരുത് കാരണം എന്നാന്ന്, ഞാൻ വായിക്കുന്ന സഭാപ്രസംഗിയാ. ഒരുപക്ഷെ പ്രായം കൂടുന്നതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, ഇതുവരെ ഇല്ലാത്തൊരു ഇൻട്രസ്റ്റ് സഭാപ്രസംഗി എക്ലീസിയാസ്റ്റിസ് വായിക്കാനായിട്ട് ഉണ്ടാകുന്നുണ്ട്. കാരണം പുള്ളി 40 വർഷം അതെ ഈ ലോകത്തിന്റെ സർവസമ്പത്തിന്റെയും മുകളിൽ നടന്നവനാ. 40 വർഷങ്ങൾ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും സ്വപ്നം കാണാൻ പറ്റാത്ത സുഖലോലപത ജീവിച്ചവനാ. ഇനി കർത്താവിന് ഒരു ഉദാഹരണം പറയണമെങ്കിൽ, കർത്താവ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, പിള്ളേരെ സോളമൻ പോലും തന്റെ സർവ മഹത്വത്തിലും ഇവയിൽ ഒന്നിനോട് ചമഞ്ഞില്ലെന്ന് പറഞ്ഞു. ആരാന്ന് മനസ്സിലായോ? 3000 സദൃശവാക്യം പറഞ്ഞവനാ, 1005 പാട്ടെഴുതിയവനാ. ഇനിയും അവനോട് ചോദിക്കുക, അവൻ അവനെ തന്നെ പരിചയപ്പെടുത്തുന്ന പ്രീച്ചർന്നാ. എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, ഒരു പക്ഷെ ഞാനൊരു പ്രീച്ചർ ആയതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഞാൻ മെസ്സേജ് ബൈബിളിലെ ക്വസ്റ്റർ എന്നുള്ള വാക്ക് എടുക്കുന്ന അന്വേഷകൻ, അന്വേഷകൻ. അപ്പൊ ഈ പുള്ളി 1 അധ്യായത്തിൽ പറഞ്ഞു, ഈ ലോകത്ത് വായിക്കാവുന്ന സകല പുസ്തകവും ഞാൻ വായിച്ചു. ശ്രദ്ധിച്ചോണേ, വായിക്കാവുന്ന സകല പുസ്തകവും ഞാൻ വായിച്ചു, അറിവിനെനിക്കൊരു കുറവുമില്ല. സദൃശവാക്യമാണോ? നമുക്കറിയാം തെക്ക രാജ്ഞി വന്ന് കുടുക്ക് ചോദ്യം ചോദിച്ചത്, സകല ചോദ്യത്തിന് ആൻസർ പറഞ്ഞവനവൻ. പിന്നെ ദാവീദ് കൊതിച്ചുകൊണ്ടിരുന്ന ദേവാലയത്തിന്റെ പണി മനോഹരമായ ആർക്കിടെക്ചർ കൊണ്ട് തീർത്തവനാ സോളമൻ. സോളമനെ കുറിച്ച് അതെ തെക്ക രാജ്ഞി ഷേബരാജ്ഞി കേട്ടെങ്കിലും അവൻ വന്ന് അവന്റെ ദാസന്മാരുടെ നടപ്പും ഇരിപ്പും അവന്റെ എഴുന്നള്ളത്തും കണ്ട് അമ്പരന്നു പോയെന്നാ പറഞ്ഞേ. ഈ സോളമൻ അവസാനം പ്രായം ചെന്ന് കഴിഞ്ഞപ്പോൾ, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന കേട്ടോ, തെറ്റിദ്ധരിക്കല്ലേ, അവന്റെ മോർണിംഗിൽ, ഇൻ ദ മോർണിംഗ് ഹി റോട്ട് സോങ് ഓഫ് സോളമൻ, ഇൻ ദ നൂൺ ടൈം ഓഫ് ഹിസ് ലൈഫ് ഹി റോട്ട് പ്രോവർബ്സ്, ആൻഡ് ഈവനിങ് ടൈം ഹി റോട്ട് ദ എക്ലീസിയാസ്റ്റിസ്. നിങ്ങളോട് യോജിക്കുമെന്ന് ഞാൻ കരുതുക. അവന്റെ പ്രഭാതത്തിൽ അവൻ പ്രിയനെ കുറിച്ച് പാടി, ഉച്ച സമയത്ത് അവൻ ജ്ഞാനത്തിന്റെ വചനങ്ങൾ പറഞ്ഞു, എന്നാൽ അവന്റെ വൈകുന്നേരങ്ങളിൽ അവൻ പറഞ്ഞൊരു കാര്യം എന്നാണെന്നറിയാം. എന്താ പറഞ്ഞ? ഹാ സകലതും പറഞ്ഞാട്ടെ, സകലതും വാനിറ്റി, വാനിറ്റി, വാനിറ്റി എന്നാ പറയുന്നത്. 2 അധ്യായത്തില് ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ അവൻ സൈറ്റ് മേടിച്ചു, എസ്റ്റേറ്റ് മേടിച്ചു, ഏറ്റവും മോഡേൺ കാറ് വാങ്ങിച്ചു, ഏറ്റവും കൂടിയ മൊബൈൽ ഫോൺ മേടിച്ചു, എല്ലാം മേടിച്ചു കൂട്ടിയിട്ട് അവൻ പറയുക, എന്താ പറഞ്ഞെന്നറിയോ? കേട്ടില്ലല്ലോ, എന്നോട് ചെറുപ്പക്കാരെ കുറിച്ചോട് ആൻസർ പറയണം, ഒന്ന് പറയണേ, എന്താ പറഞ്ഞേ? Did you read Ecclesiastes? എന്താ പറഞ്ഞെന്നറിയോ? ഇതിനകത്ത് ഈ ഒരു കാര്യത്തിന് ഞാൻ യുജീൻ എച്ച് പീറ്റേഴ്സൺ അദ്ദേഹത്തോട് പ്രത്യേകം നന്ദിയുള്ളവനാണ്. കാരണം മെസ്സേജ് പറഞ്ഞു പറഞ്ഞൊരു ബൈബിളിൽ അദ്ദേഹം അത് വളരെ, നമ്മള് വാനിറ്റി വാനിറ്റി എന്നൊക്കെ പറഞ്ഞ നമ്മൾ ഇതായിരിക്കും, എന്തോ വാനിറ്റി, ഇനിയും മായ മായ എന്ന് പറഞ്ഞ നമ്മുടെ പിള്ളേർ ചോദിക്കും, എന്തോ മായ, എന്തോ എന്തോ അത്. ശ്രദ്ധിക്കണം, ഞാനത് വായിക്കാം, മെസ്സേജ് ബൈബിളിൽ ഞാൻ വായിക്കാം, ശ്രദ്ധിക്കണമേ. സ്മോക്ക്, നത്തിങ് ബട്ട് സ്മോക്ക്, ദർശ് നത്തിങ് ടു എനിത്തിങ്, ഇറ്റ്സ് ഓൾ സ്മോക്ക്. മലയാളം പറയോ? സാധാരണ മലയാളം എന്ന് പറഞ്ഞാട്ടെ, എന്തുവാ, വെറും പുകയാ. ഹല്ലേലൂയ, ഇറ്റ് ഇസ് ഓൾ സ്മോക്ക്. ചില ആൾക്കാർ വാചോടിക്കുന്നില്ലേ, ഞങ്ങളുടെ അണ്ണാർ അണ്ണടുത്താ കേട്ടോ, അവന് എത്ര ഫ്ലൈറ്റിലാ മാറി മാറി കയറുന്നറിയോ, അവന് അവൻ എക്കോണമിയിലൊന്നും പോകത്തില്ല, അവൻ ബിസിനസ്സിലേ പോകത്തുള്ളൂ. അപ്പോഴും സഭാപ്രസംഗി പറയും, സ്മോക്ക്, നത്തിങ് ബട്ട് സ്മോക്ക്. ഇനിയും നമ്മുടെ പിള്ളേരെപ്പോഴും വീട്ടിൽ പറയുന്നൊരു വാക്ക് ഞാൻ വായിക്കാം കേട്ടോ, മെസ്സേജ് ബൈബിളിൽ നിന്ന് വായിക്കാം, എന്റെ 1 അധ്യായത്തിൽ, എവറിത്തിങ് ഈസ് ബോറിംഗ്, അറ്റേർലി ബോറിംഗ്, നോ വൺ ക്യാൻ ഫൈൻഡ് എനി മീനിങ് ഇൻ ഇറ്റ്, ബോറിംഗ് ടു ദ ഐ, ബോറിംഗ് ടു ദ ഇയർ, എവറിത്തിങ് ഈസ് ബോറിംഗ്. ഇപ്പൊ പറഞ്ഞു കേട്ടോ, പിള്ളേർ പറയാറുണ്ടോ? ഇല്ലേ, അന്ന് ഞങ്ങളുടെ വീട്ടിൽ പറയാറുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇയാളൊരു സത്യം പറഞ്ഞു കേട്ടോ, ഇയാള് ബുദ്ധിയുള്ളവനെ പിൻകാലത്ത് മനസ്സിലാക്കാൻ പറഞ്ഞ പുള്ളി എല്ലാത്തിന്റെ അവസാനം നിങ്ങൾ വായിക്കണം കേട്ടോ, നല്ല രസമാ. ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു 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 അസൈൻമെന്റ് തരുമോ, എന്താണെന്നറിയാമോ? ഗോ ടു യുവർ ഹോം ആൻഡ് റീഡ് ദ എക്ലീസിയാസ്റ്റിസ് ഇൻ ദ മെസ്സേജ് വേർഷൻ. പുക വരും പുക. സൗന്ദര്യത്തില് നൂറുകണക്കിന് സ്ത്രീജനത്തെ പ്രമോദമായിരിക്കുന്ന സ്ത്രീജനത്തെ സമ്പാദിച്ചോ പറയാ, വെറും പുകയാ. ആയിരക്കണക്കിന് ആടുമാടുകളും കുതിരകളും സൈന്യങ്ങളും ഉള്ളവൻ പറയാ, വെറും പുകയാ. പ്രിയ സൗരങ്ങളെ, ദൈവത്തിന്റെ അന്തരാത്മാവിൽ, പരിശുദ്ധാത്മാവിൽ പുത്രൻ വന്ന് സത്യവചനങ്ങളെ പറഞ്ഞിട്ടും ഇതൊരു സ്മോക്കാണെന്ന് മനസ്സിലാക്കാത്ത ദൈവവിശ്വാസിക്ക് അയ്യോ കഷ്ടമെന്നല്ലാതെ എന്ത് പറയാൻ. റീഡ്, പരിശുദ്ധാത്മാവിൽ വായിക്കുക. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഓടിയതെല്ലാം. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, അദ്ദേഹം വീണ്ടും അതിന്റെ മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാ മതി, അവിടെ പറയുന്നുണ്ട്, ദ വൺ ഹു, പ്ലീസ് ലിസൺ, ദ വൺ ഹു ലവ്സ് മണി ഈസ് നെവർ സാറ്റിസ്ഫൈഡ് വിത്ത് മണി. പൈസയുടെ പിറകെ ഓടുന്നവനെ നീ പൈസ കൊണ്ട് തൃപ്തനാകത്തില്ലെന്ന് സോളമൻ വിളിച്ചു പറയുന്നു. പൂർത്തിയായിട്ട് വായിക്കാം. നോർ ദ വൺ ഹു ലവ്സ് വെൽത്ത് വിത്ത് ബിഗ് പ്രോഫിറ്റ്സ് മോർ സ്മോക്ക്. ഇനിയും ഡു ദ ബിസിനസ് ടില്ലേക്കം എന്ന് പറയുന്നവര് സോളമനുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്തിട്ടേ പോകാവുള്ളേ. ഞാൻ പറഞ്ഞ ജോലി ചെയ്യരുതെന്നോ ബിസിനസ് ചെയ്യരുതെന്നോ ഒന്നുമല്ല ഞാൻ. യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്? കാരണം 20 വർഷങ്ങളായിട്ട് ദൈവദിനം വായിക്കുന്നവരോട് ഇത് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇനിയും സോളമൻ വീണ്ടും പറയുകയാണ്, സോ വാട്ട് ഇസ് ദ പോയിന്റ് ഓഫ് വർക്കിംഗ് എ സാലറി, വർക്കിംഗ് ഫോർ എ സാലറി ഓഫ് സ്മോക്ക്. ഞാനല്ല പറഞ്ഞ കേട്ടോ. പ്രാർത്ഥനയ്ക്ക് പോകാൻ സമയമല്ല ബ്രദറെ, കാരണം ഓവർ ടൈം ചെയ്ത് കഴിഞ്ഞാൽ 10 രൂപയുടെ പോക്കറ്റിൽ കിടക്കുമല്ലോ. ഉദാഹരണം ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് വർക്കിംഗ് ഫോർ എ സാലറി ഓഫ് സ്മോക്ക്? എന്നിട്ട് അവസാനം പുള്ളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ദിവസങ്ങളിൽ ഞാൻ പ്രേ ഫോർ, എനിക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇത് കൂടുതൽ, കാരണം വി മസ്റ്റ് ലിവ് ഇൻ ദ റിയാലിറ്റി. പിന്നെ പുള്ളി എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഒരു ടെർമിനോളജി എന്നറിയോ, അണ്ടർ ദി സൺ. സൂര്യന് കീഴെയുള്ളതിനെ കുറിച്ച് പുള്ളിക്ക് പറയാനുള്ളൂ, പക്ഷെ ഒരു കാര്യം ദൈവകൃപയാൽ നമുക്ക് പറയാനുള്ളത് സൂര്യന് മുകളിലുള്ള കാര്യങ്ങളാ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് ഒത്തിരി ഇടത്തും ആൾക്കാർക്ക് വലിയ ഇഷ്ടം എന്നാണെന്നറിയോ, ബ്രദറെ പ്രസംഗിക്കുകയാണെങ്കിൽ സൂര്യന് താഴെയുള്ളതിനെ കുറിച്ച് വല്ലതും പറ, സൂര്യന് മുകളിലുള്ള കേട്ടിട്ട് എന്നാ പ്രയോജനം? ഒരു കാര്യം പറയാം, സൂര്യന് താഴെയുള്ളതെല്ലാം നശിച്ചു പോകുന്ന വെറും മായ അത്രേ. ഇറ്റ് ഈസ് വാനിറ്റി, ഇറ്റ് ഈസ് ഓൺലി സ്മോക്ക്. പക്ഷേ ദൈവം വചനം പറയുകയാണ്, കൂടാരമായ ഞങ്ങളുടെ വീട് അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം സ്വർഗത്തിൽ നമുക്കുണ്ട്. കെട്ടിടം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മനസ്സിലായി, ഇത്രയേ ഉള്ളൂ സിമ്പിൾ. വെയർ വി ആർ ഗോയിങ്, കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു വി ആർ ഗോയിങ് ടു ദ ഹൗസ് ഓഫ് ജീസസ്. ഇത്രയേ ഉള്ളൂ, സോ സിമ്പിൾ. നമ്മൾ യേശുവിന്റെ വീട്ടിൽ പോവുക. ഇനിയും എക്ലിസിയാസ്റ്റിസിന്റെ 12:13 ആ സമ്മരം കൂടെ വായിച്ചിട്ട് നമുക്ക് ആ ബിസിനസ്സിലേക്ക് പോകാം. എക്ലിസിയാസ്റ്റിസ് 12:13
എല്ലാറ്റിന്റെയും സാരം കേൾക്കുക.
എല്ലാ പുള്ളി അവസാനം ചെറുപ്പക്കാരോട് പറഞ്ഞു, യവനക്കാരാ നീ അടിച്ചു പൊളിച്ചൊക്കെ ജീവിച്ചോ കേട്ടോ, മൊബൈൽ ഫോണും പ്രോഗ്രാമും അതും ഇതും ഒക്കെ ആയിട്ട് നീ ജീവിച്ചോ. എന്നാ പറഞ്ഞേ, എല്ലാ പരിപാടിയായിട്ട് ജീവിച്ചോ, ആരും ഒന്നും പേടിക്കണ്ട. പക്ഷേ അദ്ദേഹം ഇതൊക്കെ ന്യായവിസാരത്തിൽ വരുന്നു പറഞ്ഞിട്ട് 12:13 ഒന്ന് വായിച്ചോട്ടെ.
എല്ലാത്തിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക.
ഫിയർ ഗോഡ്. ശ്രദ്ധിച്ചേ, എന്താ പറഞ്ഞു? ഒന്ന് ആവർത്തിച്ച് പറയാമോ? ഒന്ന് പറയാമോ എന്താ പറഞ്ഞത്? ദൈവത്തെ ഭയപ്പെടുക, പിന്നെ ഈ മെസ്സേജ് ബൈബിൾ വായിക്കുന്നു, ഫിയർ ഗോഡ് ആൻഡ് ഡു വാട്ട് ഹി ടെൽസ് യു. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞ എന്തുവാ ഒന്ന് പറയാമോ? ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞ എന്തുവാ? ചില പറഞ്ഞല്ലോ അയ്യോ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരച്ചോണ്ട്, അതല്ല ഞാൻ പറയാം. ദൈവത്തെ ഭയപ്പെടുക, ശ്രദ്ധിച്ച് പറയാം. ഞാൻ എത്ര വർഷം ജീവിക്കുന്നത് എനിക്കറിയാം, കർത്താവ് വേഗം വരുന്ന വിശ്വസിക്കുന്ന ആളാ. നിത്യനായ ദൈവം എന്ന് പറഞ്ഞാൽ ആണ്ടുകളും കാലങ്ങളും ഇല്ലാത്ത ദൈവത്തിന്റെ മുമ്പിൽ വെറും വേപ്പറായ ഞാൻ നിൽക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു 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 അവസ്ഥയാണ് ഞാൻ ഫിയർ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, രാവിലെ തഴച്ചു വളർന്ന് വൈകുന്നേരം അരിഞ്ഞു വാടിപ്പോകുന്ന പുല്ലുപോലെയുള്ള ഞാൻ നിത്യനായ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു എക്സ്പ്രഷനെയാണ് ദ റെവറൻഷ്യൽ ഫിയർ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ദൈവത്തെ, ശ്രദ്ധിക്കണേ, കർത്താവിന്റെ വരവടുത്തിരിക്കുന്നു. ദൈവത്തെ ഭയപ്പെടും. നമ്മളെല്ലാം മനുഷ്യരെ പേടിക്കുന്നത്, ഓ അവരൊക്കെ എന്തു പറയും, അവരൊക്കെ എന്ത് ചിന്തിക്കും. ഇദ്ദേഹം പറയാണ്, എല്ലാത്തിന്റെ സമ്മറി കേൾക്കുക, ഫിയർ ഗോഡ്, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടിയത്. എന്നിട്ട് പറയാ, ദൈവം നല്ലതും തീതുമായ സകല പ്രവൃത്തി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. അത് നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. ഞാൻ ചോദിക്കട്ടെ, എന്താണ് നമ്മുടെ 1000 തലമുറയുടെ പ്രോബ്ലം എന്താണെന്നറിയാമോ? ശ്രദ്ധിക്കണമേ, 7948 സ്റ്റുഡൻസിനിടയിൽ കഴിഞ്ഞ നാളിൽ ഒരു പഠനം നടന്നു. അവർക്ക് യൂത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രായമുള്ളവർ ശ്രദ്ധിക്കുക, അവർക്ക് എഴുതി കൊടുത്തുവിട്ട ഒരു ചോദ്യം ഇതായിരുന്നു, വാട്ട് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ യുവർ ലൈഫ്? 7940 സ്റ്റുഡൻസ് ആൻസർ ചെയ്ത് പറയാം. 16% പറഞ്ഞു ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് 16 കേട്ടോ, 16 ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ഇൻ അവർ ലൈഫ് ഈസ് ടു മേക്ക് മണി. അതെല്ലാ കൂട്ടത്തിലും ഉണ്ട്, നമുക്കതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. 84% ഓഫ് ദ യങ്സ്റ്റേഴ്സ് ലിവിംഗ് ടുഡേ, അവർ പറഞ്ഞെന്നറിയാവോ? അവർ പറഞ്ഞ ഞാൻ വായിക്കാം. 84% റിപ്ലൈഡ് വി ഫൈൻഡിങ് എ പർപ്പസ് and meaning to my life. എന്റെ ജീവിതത്തിന്റെ അർത്ഥവും പർപ്പസും എനിക്കൊന്ന് മനസ്സിലാക്കി തരണമെന്ന് പിള്ളേരെല്ലാം ആൻസർ പറഞ്ഞു. കോളേജ് പഠിക്കുന്ന നല്ല ബുദ്ധിയുള്ള പിള്ളേരാ. ഞാൻ ചോദിക്കും, ഞങ്ങൾ ഇവിടുന്ന് ഒരു പേപ്പർ തന്നു വിടുക, വാട്ട് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ഇൻ ദ ലൈഫ്? നിങ്ങൾ എന്ത് പറയും? ഒരിക്കലും പ്രൊഫസർ അനേകം എഴുത്തുകാർക്കും അനേക ആൾക്കാർക്കും ഒരു ചോദ്യവലി ഇമെയിൽ വഴി അയച്ചു കൊടുത്തു. അദ്ദേഹം ചോദിച്ചു, പ്ലീസ് ടെൽ മി ആൻ ആൻസർ, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ലൈഫ്? ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ വലിയ പാർട്ടീസ് എല്ലാം അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു, ഞങ്ങൾക്കറിയത്തില്ല, നിങ്ങൾ അറിയാമെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് യുവർ ലൈഫ്? മനസ്സിലായില്ല, നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നതെന്ന്, എന്തിനു വേണ്ടിയാ ജീവിക്കുന്നത്? നിങ്ങൾ സഭാപ്രസംഗം വായിക്കുമ്പോൾ അയാൾ മടുത്ത റൊട്ടീൻ ലൈഫാ. അയാൾ പറഞ്ഞു, രാവിലെ സൂര്യൻ ഉദിക്കുന്നു, വൈകിട്ട് അസ്തമിക്കുന്നു, രാത്രിയിൽ എന്ത് ചെയ്യുന്നു, കിടന്നുറങ്ങുന്നു, പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നു, കുറെ ഓട്ടം ഓടുന്നു, കുറെ പരിപാടി ചെയ്യുന്നു, പിന്നെയും കിടന്നുറങ്ങുന്നു, പിന്നെ ഇടയ്ക്ക് രണ്ടു ദിവസം നാട്ടിൽ പോകുന്നു, തിരിച്ചു വരുന്നു. വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ലൈഫ്? അപ്പൊ ആൾക്കാർ പറഞ്ഞെന്നറിയോ, ഗോയിങ് ടു ദ ടോപ്പ് എന്നൊത്തിരി പ്രസംഗമൊക്കെ ഉണ്ട് അതിനെ കുറിച്ച്. അണ്ടർ ദ സൺ, ആത്മീയ ലോകത്ത് തന്നെ കേട്ടോ, ടോപ്പിൽ എങ്ങനെയും എത്തുക. ഇനി അറിവുള്ളവർ പറയുന്നത്, ജാക്കിൻസ് പറഞ്ഞത്, വെൻ യു റീച്ച് അറ്റ് ദ ടോപ്പ് യു വിൽ ഫൈൻഡ് നത്തിങ് ദർ. നിങ്ങൾ ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ കണ്ടെത്തുന്ന സത്യം എന്നറിയോ, അവിടെ ഒന്നുമില്ലെന്ന്. എവറസ്റ്റ് കീഴടക്കിയ എഡ്മണ്ട് ഗില്ലാരിയെ ആൾക്കാർ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മേളിൽ ചെന്നപ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒക്കെ ആയിരുന്നു, പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു വലിയ നിരാശയുണ്ടായി. ഇതിലും പൊക്കമുള്ള പർവ്വതം ഈ ലോകത്തിൽ ഇല്ലല്ലോ, ഞാൻ എവിടെ പോയി, ഇനി ഏത് പർവ്വതത്തിൽ കയറാനാണ്? മെയ് മാസം 10-ാം തീയതി 1996 എവറസ്റ്റ് കീഴടക്കിയ ജോൺ എന്ന് പറഞ്ഞ ഒരാളോട് ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ അതിന്റെ ടോപ്പിൽ നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ നിൽക്കുന്ന പർവ്വതത്തിന്റെ ഒരു വശത്ത് ചൈന, ഒരു വശത്ത് നേപ്പാള്, ഒരു വശത്ത് ടിബറ്റ്, ഇതിന്റെ എല്ലാ ലോകത്തിന്റെ നെറുകയിൽ ഞാൻ നിൽക്കുന്നു പറഞ്ഞിട്ട് അദ്ദേഹം പറയാ, ഐ ജസ്റ്റ് സ്പെൻഡ് 5 മിനിറ്റ്സ്, 5-6 ഫോട്ടോ എടുത്തിട്ട് വേഗത്തിൽ ഞാൻ ഇറങ്ങിപ്പോകുന്നു, കാരണം എന്റെ ഉള്ളിലേക്ക് ഒരു വലിയ ശൂന്യത കടന്നു വരിക, കാരണം എനിക്ക് മുമ്പോട്ടൊന്നുമില്ല. അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, ഞാൻ ഏറ്റവും നിരാശനായ വ്യക്തിയാണ്, കാരണം എനിക്കിനി കീഴടക്കാൻ മുമ്പോട്ട് ലോകങ്ങളില്ല. ദാറ്റ് ഇസ് എ പ്രോബ്ലം. നിങ്ങളും ഞാൻ അനേകരെ കാണുന്നവരുടെ പ്രോബ്ലം ഞാൻ പറയാം, ധൈര്യത്തോടെ പറ, ദേ ഹാവ് നോ പർപ്പസ് ഇൻ ദർ ലൈഫ്. ധൈര്യത്തോടെ സുവിശേഷം പറ, ഞാൻ ആവർത്തിച്ച് പറയാം, അവരുടെ ജീവിതത്തിൽ അവർക്ക് വ്യക്തമായൊരു പർപ്പസ് ഇല്ലാത്തത് കൊണ്ട് ദൈവത്തിൽ നമുക്കൊരു പർപ്പസ് ഉണ്ട്. നമ്മളോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. പ്രൈസ് ദ ലോർഡ്. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല, ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, എന്ത് ചെയ്യണം വേഗത്തിൽ ഞാൻ പറയാം. കർത്താവ് വരുന്നുണ്ട്, എന്ത് ചെയ്യുന്നു? വചനം ഞാൻ വേഗം എടുക്കാൻ സമയം അതിന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒന്നാമത് പറയുന്നു, ശ്രദ്ധിച്ചിരിക്കണമേ, റിപ്പൻറ്റ്, മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. അനേക വാക്യങ്ങളുണ്ട്, 2 പീറ്റർ 3 വാക്യങ്ങളുണ്ട്, റിപ്പൻറ്റ് ബിക്കോസ് ജീസസ് ഈസ് കമ്മിങ്. രണ്ടാമത്, ആരും നിങ്ങളെ തെറ്റിക്കരുത്, ലൂക്ക് 21, വേർഡ് ഓഫ് ഗോഡ്, വി തറവിൻ ദ വേർഡ് ഓഫ് ഗോഡ്. വചനം ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കുക, വചനം വായിക്കുക, ധ്യാനിക്കുക, കാരണം തെറ്റിച്ചു കളയാൻ സാധ്യതയുണ്ട്. 3, ഹെബ്രായർ 12:14, ലീഡ് എ ഹോളി ലൈഫ്. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ എന്ത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാട്ടെ, ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. പിന്നെ ബൈബിൾ പറയുന്നു, പ്രെയർ ആൻഡ് വാച്ചിങ്, ലൂക്കോസ് 21:36, നിങ്ങളുടെ ഹൃദയ മതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം ഒരു കണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ, അത് എല്ലാവർക്കും ഒരു കണി പോലെ വരും. നിങ്ങളോ സദാകാലവും ഈ സംഭവിക്കാനുള്ള എല്ലാത്തിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിന് ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. വാച്ചിങ് ആൻഡ് വെയിറ്റിംഗ്, വീണ്ടും പറയുന്നു, ലവിങ് ഈച്ച് അദർ ആൻഡ് ഫെലോഷിപ്പ് മിസ് ചെയ്യുന്ന സഹോദരങ്ങളെ ശ്രദ്ധിച്ചാട്ടെ. കർത്താവ് വരുന്നത് കൊണ്ട് എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത്, നിങ്ങൾക്കത് എപ്പോഴും ഈ പ്രാർത്ഥന, ആഴ്ചയിൽ ഒരിക്കൽ പ്രാർത്ഥിച്ചാൽ പോരെ, ആൾക്കാർ ചോദിക്കുന്ന ചോദ്യ അല്ലേ? നിങ്ങൾക്ക് അപ്പം ചോദിക്കാനും പാട്ടും പ്രാർത്ഥനകൾ, ഒരു കാര്യം എന്നറിയോ, പാട്ടും പ്രാർത്ഥന ചോദിക്കുന്ന ആൻസർ പറഞ്ഞാൽ മതി, കർത്താവ് വേഗം വരുന്നുണ്ട്, പാട്ടും പ്രാർത്ഥനയും കൂടിയിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് വരുന്നത് കൊണ്ട് പാട്ടും പ്രാർത്ഥനയും കൂടിയിരിക്കുക. പ്രിയ സൗരങ്ങളെ, നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഡു ദ ബിസിനസ് ടിൽ ജീസസ് കംസ്. അപ്പം ഞാൻ മുമ്പേ ചോദിച്ച ആൻസർ വന്നില്ലല്ലോ, എന്താ ചെയ്യുന്ന അറിയാവോ? ഞാൻ ചോദിക്കട്ടെ, കർത്താവ് വരുമ്പോൾ എന്ത് കാര്യം ചെയ്തുകൊണ്ടിരിക്കാൻ ആഗ്രഹം എന്ന് പറഞ്ഞില്ലല്ലോ. എന്തോ കർത്താവിനായി കാത്തിരിക്കുക, ഫ്രണ്ട്സ്, കർത്താവിനെ കാത്തിരിക്കുക, പ്ലീസ് കം, ഉണർന്നിരിക്കുക, ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ കൺക്ലൂഡ് ചെയ്യാം, ദൈവം നിങ്ങളോട് എന്ത് പറഞ്ഞോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ചെറുതോ വലുതോ അല്ല, പാദപ്പെടുത്തിയിരിക്കാൻ പറഞ്ഞോ പാദപ്പെടുത്തിയിരിക്കുക, സുവിശേഷം പറയാൻ പോകാൻ പറഞ്ഞ സുവിശേഷം പറയുക, ഇന്റർസൈഡ് ചെയ്യാൻ പറഞ്ഞോ, ഇന്റർസൈഡ് ചെയ്യുക. മറ്റുള്ളവരെ സഹായിക്കാൻ പറഞ്ഞോ, ദൈവം തമ്പുരൻ എന്ത് പറഞ്ഞോ അത് ചെയ്യുന്നവനായി കാണുന്നവൻ ഒരു ഭാഗ്യവാൻ തന്നെയാ. ഹല്ലേലൂയ. അവൻ എത്രയോ വലിയ ഭാഗ്യവാനാ, അവൻ എത്രയോ വലിയ ഭാഗ്യവാനാ. സ്വർഗീയ പ്രത്യാശ എവിടെയും കുറഞ്ഞു പോയിട്ടുണ്ടോ? വർഷങ്ങൾ കഴിഞ്ഞതുകൊണ്ട് സ്വർഗീയ പ്രത്യാശയ്ക്ക് ഒരു കുറവ് വന്നിട്ടുണ്ടോ? ഫെലോഷിപ്പിൽ വർദ്ധിച്ചു വരിക, ഫെലോഷിപ്പിൽ വർദ്ധിച്ചു വർദ്ധിച്ചു വരിക. പിന്നെയാണ് സ്റ്റുവർഡ്ഷിപ്പ്, അതാണ് താലന്തുകൾ. പ്രിയ സൗരങ്ങളെ ശ്രദ്ധിക്കണേ, ദൈവം തന്ന താലന്ത് ആരെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടോ? വ്യാപാരം ചെയ്തോണം കേട്ടോ, സൗരങ്ങളൊക്കെ സഹായിക്കാനുണ്ട്. ദൈവം ഹെൽപ്പ് യു. വ്യാപാരം ചെയ്തോണേ. ദൈവം എന്നോട് ചോദിക്കും, ഞാൻ നിനക്ക് എന്താ താലന്ത് എന്തിയ കർത്താവേ എന്ത് ചോദിക്കുമ്പം, അത് കർത്താവേ എനിക്ക് ആ പാടെ സമയമില്ലായിരുന്നു, ആ പാടെ ബാംഗ്ലൂരിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്, നിനക്കറിയാലോ ഇവിടുത്തെ ട്രാഫിക്കും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഒന്നും പറയാൻ പറ്റുന്നില്ല. കർത്താവ് ചോദിക്കാൻ, താലന്ത് എവിടെയാ? കർത്താവേ അത് അറിയാലോ, കർത്താവ് എല്ലാം അറിയാലോ. ഞാൻ പറഞ്ഞ കർത്താവിനെല്ലാം അറിയാം, അറിയാവുന്ന കർത്താവ് തന്നെ ചോദിക്കുന്നത് താലന്ത് എന്തിയെന്ന്. ഡൂ ദ ബിസിനസ് ടിലേക്കം, കർത്താവിന് അതേ പറയാനുള്ളൂ. ഞാൻ വരുവോളം നീ, ഞാൻ തന്നെ ഏൽപ്പിച്ച വ്യാപാരം, ദാറ്റ് ഇസ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ മാസ്റ്റർ. ഞങ്ങൾ അതിനിടയ്ക്ക് വേറുന്നില്ല, അത് നിങ്ങളും നിങ്ങളുടെ തമ്പുരാൻ തമ്മിലുള്ള ഒരു ഡീലിംഗ്. അവിടെ പോയി കർത്താവിനോട് ചോദിക്കുക, കർത്താവേ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. ആ സ്വർഗീയ വീണ്ടും പറയുന്നു, പെർസിവറൻസ് ആൻഡ് സഫറിംഗ്. ഒന്ന് പത്രോസ് 4 പറയുകയാണ്, കഷ്ടങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കണേ. ആൾക്കാരെല്ലാം പ്രസംഗരെല്ലാം പറഞ്ഞ് ആൾക്കാരെ വഞ്ചിക്കുന്ന എന്നറിയാവോ? ശ്രദ്ധിച്ചേ, നിങ്ങൾ യേശുവിന് വേണ്ടി നിന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരത്തില്ലെന്ന് ആര് പറഞ്ഞു? കർത്താവിന്റെ പ്രസംഗം ആരംഭിച്ചത് എങ്ങനെയാണെന്ന് അറിയാവോ? ഒരാൾ പ്രസംഗം ആരംഭിക്കുന്ന അവസാനിക്കുന്ന ഇങ്ങോട്ടല്ല. കർത്താവിന്റെ പ്രസംഗം, ലാസ്റ്റ് പ്രസംഗം ആരംഭിച്ചത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം പ്രസംഗം തീർന്ന എന്നാണെന്നറിയാവോ? പ്രസംഗം തീർന്നത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതിനുശേഷം പ്രാർത്ഥിക്കുമായിരുന്നു, അതിനുശേഷം പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നുവെച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരിക, അത് ഈ ലോകം തരുന്നത് പോലെ അല്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്ക, നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ പ്രത്യാശയിൽ വർദ്ധിച്ചു വരണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തെ ഉണർത്തുന്നതുകൊണ്ടാണ് ആ ഒരു ബേർഡനിൽ നിന്ന് ഞാൻ നിങ്ങളുടെ ഹൃദയത്തെ ഉണർത്തുന്നത്. പ്രത്യാശയിൽ ഒരിക്കലും കുറഞ്ഞു പോകരുത്, കാരണം പ്രത്യാശയിലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. വി ആർ സേവ്ഡ് ബൈ ദറ്റ് ഹോപ്പ്. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി നിങ്ങൾക്ക് വരുവാനുള്ള പ്രത്യാശയിൽ, വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ സന്നിധിയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. 1 John 2:28. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷയെ കാത്തുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. യൂദാ എഴുതിയ ലേഖനം 20-ാം വാക്യം. പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളുടെ ദുഷ്പ്രവർത്തികൾ ദുഷിക്കും തോറും സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. 1 Petrus 2:2. ദൈവവചനത്താൽ സമ്പന്നരായിത്തീരുക, ബിക്കോസ് ജീസസ് ഇസ് കമ്മിങ്. ഇറ്റ് ഈസ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ മാസ്റ്റർ. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചയിൽ നാട്ടിൽ പോയ സമയത്ത് നിങ്ങൾക്കറിയാം, നിങ്ങൾ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. ഇറ്റ്സ് എ ലോൺലി പ്ലേസ്. അവിടെ വളരെ ശാന്തനായിട്ട് അവർ മേളുന്ന സമയത്ത് അങ്ങ് മലയുടെ മുകളിൽ ഒരാൾ മരിച്ചുപോയി. ഒരു വിശ്വാസി വന്ന അപ്പച്ചനാ. അപ്പം ഒത്തിരി നാളായിട്ട് അസുഖമായിട്ട് കിടക്കുകയായിരുന്നു അദ്ദേഹം മരിച്ചത്. അതെ, ആൾക്കാർ ഒത്തിരി കിടന്ന് കഷ്ടപ്പെടേണ്ട എന്നൊക്കെ ആൾക്കാരൊക്കെ പറയുന്നു കേട്ടു. പക്ഷെ ഞാൻ ആ മോള് ആ വീടിൻ്റെ അവിടെ ഇരുന്ന സമയത്ത് അങ്ങ് മലയിൽ ഒരു സഹോദരി അവരുടെ ചർച്ചുകാരൻ തോന്നുന്നു ഒരു പാട്ടുപാടി. ആ പാട്ടിൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു ആ പാട്ടിൻ്റെ വരികൾ. സ്വർഗഭാഗ്യം എത്രയോ എത്ര പേർക്ക് അറിയാം, സ്വർഗഭാഗ്യം എത്ര യോഗ്യം. വേറൊരു ഒരു വഞ്ചന എന്താണെന്നറിയാമോ? നമ്മുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയ്ക്കൊന്നും മഹത്വ പ്രത്യാശയുടെ പാട്ട് പാടാൻ പറ്റത്തില്ല, കാരണം അയലോക്കംകാരെല്ലാം കൂടെ ഓടി വരുന്നത്. പേടിക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് രണ്ട് ചോയ്സ് തരികയാണ്. ഒന്ന്, റീഡ് ദ എക്ലീസിയാസ്റ്റിസ്, സഭാപ്രസംഗി ഉറക്ക വായിക്ക്. രണ്ടാമത്, അതെ, മഹത്വ പ്രത്യാശയുടെ പാട്ടൊന്ന് പാടിക്കോ. ഒരു എക്സെപ്ഷൻ തരിക, സമയമര്യാദത്തിൽ മാത്രം ഇച്ചിരി പതുക്കെ പാടിയാൽ മതി, ബാക്കിയുള്ളതെല്ലാം ഇച്ചിരി ശബ്ദത്തിൽ പാടിക്കോ. പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി തീരട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ. നമ്മൾ എല്ലാവരും അന്യരും പരദേശികളുമാണെന്നുള്ള ആ ബോധ്യം പരിശുദ്ധാത്മ നമുക്ക് ലഭിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും അവർക്ക് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ നഗരത്തിന് വേണ്ടി അവർ കാത്തിരുന്നപ്പോൾ അവിടെ ഇനി ഞാൻ വിചാരിക്കുക, പരിശുദ്ധാത്മാവ് എന്നെ തട്ടി വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ലെങ്കിൽ ഇവനെ ഇനി ഒരു കാര്യം ചെയ്തേക്കാം, മലയുടെ മണ്ടെന്ന് മയക്ക് വെച്ച് പാട്ടുപാടി ഉണർത്താനും പരിശുദ്ധാത്മാവ് തയ്യാറാ. സ്വർഗഭാഗ്യം എത്ര യോഗ്യം, ആർക്ക് വർണ്ണിക്കാം. അതിൽ ഭാഗ്യം ഓർക്കും തോറും എനിക്ക് ആശയേറുന്നേ. അടുത്ത ലൈൻ, അടുത്തെന്ന് കാണിച്ചാട്ടെ പരിശുദ്ധാത്മാവിനെ ഈ വചനങ്ങളോട്. പാപലോകത്തിൽ കിടന്ന് പാടുപെടുന്ന എനിക്കെപ്പോഴെന്റെ മോക്ഷ വീട്ടിൽ. ആരും പേടിക്കില്ല കേട്ടോ, അടുത്ത ഷാൻസ് ആരും പേടിക്കല്ലേ. ഒന്ന് കാണിച്ച അടുത്ത ഷാൻസ്. ആ മുമ്പേ മുമ്പേ പോയിടുന്നോർ, ആരും പറയുന്നില്ല, മുമ്പേ മുമ്പേ പോയിടുന്നോർ
ഭാഗ്യമുള്ളവർ മണ്ണിലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ. ആ നമ്മൾ പറയും, പക്ഷെ റിയാലിറ്റി വരുമ്പോൾ നമ്മൾ പറയും, കർത്താവേ അതൊക്കെ ശരിയാ. അടുത്ത വന്ന് കാണിച്ചാട്ടെ വേഗത്തിൽ. ആ ലോക സംബന്ധ ഭവനം വിട്ടുപോയെന്നാൽ മോക്ഷേ കൈകളാൽ തീർക്കാത്ത വീട്ടിൽ. ആ കൈകളാൽ തീർക്ക വീട്ടിൽ പാർത്ത എന്തോ ഒരു പ്രത്യാശയാ. അപ്പൊ വീണ്ടും വായിച്ചാട്ടെ, ആ വീണ്ടും കാണിച്ചാട്ടെ. ഏതിനാൽ ഞരങ്ങി ഞാനും വാഞ്ചിച്ചിടുന്നു, ആത്മ വീണ്ടെടുപ്പാം പുത്ര സന്തോഷത്തില് എത്തിച്ചേരുവാൻ. പിന്നെ ഒരു സ്റ്റാൻസ് അവിടെ ഉണ്ട്, ഇങ്ങുപെടും പാടുകൾക്ക് മണവാട്ടി പാടുക കേട്ടോ. നമ്മൾ പറയും എന്ത് ദൈവമേ എന്നും കഷ്ടപ്പാടാണല്ലോ. ദൈവങ്ങളോട് ഞാൻ പറയാം, നെവർ എക്സ്പെക്ട് ആൻ ഈസി ലൈഫ്, നെവർ എക്സ്പെക്ട് ആൻ ഈസി ലൈഫ് ഇവർ റിയൽ എ ക്രിസ്ത്യൻ. കർത്താവിന് വേണ്ടി നിൽക്കാനാണെങ്കിൽ നമ്മൾ പറയാം ഒന്നുമില്ലെന്ന് പറയല്ല, ഒരു കാര്യം ഓർത്തോണം, ഇങ്ങുപെടും പാടുകൾക്ക് ആശ്വാസം പ്രാപിപ്പാൻ എന്റെ പിള്ളേർക്ക് മനസ്സിലായി കാണത്തില്ല, കാണുന്നുണ്ടോ? മംഗലമോക്ഷപരോ എന്നാന്നറിയോ? ഏതാ? കല്യാണ വീടാന്ന്. എന്റെ കല്യാണ വീട്ടിൽ എപ്പോ എത്തും എന്നാ പുള്ളി പാടിയത്? വീണ്ടും വായിച്ചാട്ടെ. ആ വീണ്ടും അതിന്റെ ആറാമത്തെ ചാൻസ്. ആ പ്രാവിനെ പോൽ എനിക്കൊരു ചിറകുണ്ടെന്നാകിൽ ശീക്രം എത്തും പറന്ന് എന്റെ മണവാളന്റെ. ഈ പ്രത്യാശക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാവോ? ഹല്ലേലൂയ. പ്രാവിനെ പോൽ രണ്ട് ചിറകെനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്ന് എന്റെ മണവാളന്റെ സന്നിധിയെ ചെല്ലുമായിരുന്നു. വാട്ട് എ ബ്ലെസ്ഡ് ഹോപ്പ്, ഭാഗ്യകരമായ പ്രത്യാശ. വാട്ട് എ ബ്ലെസ്ഡ് അഷുറൻസ്. ആർക്ക് എത്ര ധൈര്യത്തോടെ പാടാൻ പറ്റും എന്റെ വീട്ടിൽ പോവാന്ന്? ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോവാന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ എന്റെ വീട്ടിൽ പോവാ എന്ന് പറയുന്നത് പോലെ. കർത്താവ് പറഞ്ഞു ഞാൻ പോവാ, പക്ഷെ ഞാൻ വരും. എന്തിനാ വരുന്നതെന്നറിയോ? എന്തിനാ വരുന്നേ? സിമ്പിൾ, നിങ്ങളെ ചേർക്കാൻ വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അതിന് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഓർക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് എതിരേൽപ്പാൻ മേഘങ്ങളിൽ കർത്താവിനെ എതിർപ്പ് എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഞാൻ ചോദിക്കട്ടെ, പ്രീച്ചർ, കസ്റ്റർ, സഭാപ്രസംഗി ഞങ്ങളുടെ സഭയിൽ വന്ന് ഒരു സാക്ഷ്യം പറഞ്ഞാട്ടെ, ഞാൻ അവസാനിപ്പിക്കുക. ഞങ്ങളുടെ സഭയിൽ വന്നൊരു സാക്ഷ്യം പറഞ്ഞാട്ടെ പറയുമ്പോൾ സഭാപ്രസംഗി പറയും, സഭാപ്രസംഗി ബാംഗ്ലൂരിലാണ് ജീവിച്ചെന്നിരിക്കട്ടെ, സഭാപ്രസംഗി പറയും, ഞാൻ 96 ബാംഗ്ലൂർ വന്നു, ദൈവകൃപയാൽ അന്ന് എനിക്ക് ഇവിടെ വന്നൊരു ചെറിയ റൂം കിട്ടി. ത്രിപുര സാക്ഷ്യം കേട്ടോ അവിടെ. പിന്നെ ദൈവാനുഗ്രഹത്താൽ ഒരു കൂട്ടായ്മയെ കടന്നു പോകാൻ ദൈവം ഇടയാക്കി. പിന്നെ ഈ സിലിക്കൺ വാലിയിൽ ദൈവം എനിക്ക് അനേക നന്മകൾ തന്നു. പിന്നെ പുള്ളി പറയും, ഇവിടെ നിങ്ങളൊന്നും സ്വപ്നം കാണാത്ത വണ്ടിയില്ല ഞാൻ ഇതിലെ കൂടെ എം ജി റോഡൊക്കെ അടിച്ചു പറന്നു പോയത്. പക്ഷെ അവസാനം പുള്ളി പറയും, എല്ലാം വെറും പുകയായിരുന്നു. ഹല്ലേലൂയ. എന്ന ദൈവം ഇതിലേ ഞാൻ നിന്നോട് പറയാൻ ഒരു സാക്ഷ്യം പറയാം. ഞാൻ ഒരുപക്ഷെ ഒരു 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 ടെക്നോളജി എഞ്ചിനീയറായിട്ടായിരിക്കും ഇവിടെ വന്നത്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ എനിക്ക് എന്റെ ലോക സുഖങ്ങളൊക്കെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ വലിയൊരു ഷോപ്പിംഗ് മാളിലേക്ക് പോയി. അടുത്തത് നമ്മുടെ സഭയിലെ ഒരാളെ സാക്ഷി ഞാൻ അങ്ങ് പറയാം കേട്ടോ. പോയ സമയത്ത് എനിക്കാണെങ്കിൽ കുറച്ച് ക്രെഡിറ്റ് കാർഡും കുറച്ച് ഡെബിറ്റ് കാർഡും ഒക്കെ ഉണ്ടായിരുന്നു, എന്നിട്ട് കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ഷോപ്പിംഗ് മാൾ ഇച്ചിരി വലുതായിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ കയറി അവിടെയുള്ള ഡ്രസ്സ് മേടിക്കാന്നുള്ളത്തോളം വലിച്ചു മേടിച്ച്, പിന്നെ അതിന് മേളിൽ കയറി ഇലക്ട്രോണിക്സാ പവർ ബാങ്കും ഏറ്റവും പുതിയ സാധനങ്ങളെല്ലാം മേടിച്ച് എന്റെ ബാഗിൽ വെച്ചു. അതിന് ഓടിച്ചപ്പം പെർഫ്യൂമാ എക്സ്ട്രാ ഒരു 4-5 റോസ് അത് ഇത് ലില്ലി എല്ലാം കൂടെ മേടിച്ച് ഞാൻ എന്റെ ബാഗിൽ വെച്ച്. അവസാനം ഞാൻ ഇറങ്ങി ഷോപ്പിംഗ് കഴിഞ്ഞ് സ്വൈപ്പിംഗ് കഴിഞ്ഞ് വന്ന സമയത്ത് എനിക്ക് എന്റെ കൈ നിറച്ച് സാധനങ്ങളാ, എന്റെ കൈ നിറച്ച് പെർഫ്യൂമും എന്റെ കൈ നിറച്ച് ഷർട്ടും ഡെനിമിന്റെ ജീൻസും എല്ലാം ഉണ്ട്. പക്ഷേ എന്തോ ഒരു എംപ്റ്റിനെസ്, ഇതെല്ലാം മേടിച്ചു കൂട്ടിയിട്ടും കൈ നിറച്ച് സാധനങ്ങൾ ആൾക്കാരൊക്കെ എന്നെ അസൂയോടെ നോക്കുകടോ, ഇവന്റെ ഭാഗ്യവാനാണല്ലോ. ആ സമയത്ത് എനിക്കൊരു എംപ്റ്റിനെസ്, ഇനി എവിടെ പോകാനാ? പോകാനാണെങ്കിൽ മുകളിലോട്ട് എസ്കലേറ്റർ ഉണ്ട്, സൈഡിലോട്ട് ലിഫ്റ്റ് ഉണ്ട്, പിന്നെ പുറത്തോട്ട് വാതിലുണ്ട്. ഞാനിങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കാത്ത, ഇച്ചിരി ഡ്രമാറ്റിക്കൽ എടുക്കണേ, ആരും അങ്ങനെ ശ്രദ്ധിക്കാത്ത ഒരു ചെറിയ ഡോറ്, അതാണ് ഒരു പഴയ ഫാഷൻ ഡോറാ, നമുക്ക് തോന്നത്തുമില്ല, ആ ഡോറിൻ്റെ അവിടെ എനിക്ക് പോകാനായിട്ട് ഒരു ചെറിയ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ ചെന്ന് ഈ ശൂന്യത വർദ്ധിച്ചു വർദ്ധിച്ചു വരിക. ഇനി സാധനമല്ലാതെ ചുമന്നു പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഡൗൺ ആകും, കാരണം ഞാൻ അന്വേഷിച്ച സമാധാനം ഇവിടെ കിട്ടിയില്ല. ഇതൊന്നും കുഴപ്പമില്ലാത്ത കാര്യമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചെന്ന് എന്റെ കയ്യിൽ ഈ സാധനം ആയതുകൊണ്ട് ഞാൻ ആ ഫസ്റ്റ് സാധനം അവിടെ വെച്ചിട്ട് ആ ചെറിയ ഡോർ ഞാനിങ്ങനെ തള്ളി തുറന്നപ്പോൾ ആ ഡോറിനകത്തൂടെ നീളത്തിൽ അങ്ങോട്ട് ഒരു വഴി, ഒരു ഇടുക്കും ഞെരുക്കുമുള്ള വഴി കാണുന്നു. പിന്നെ സാധനമല്ലാട്ട് പോകാൻ പറ്റത്തില്ല. നോക്കുമ്പം ഏതോ ഒരു ലോകത്തുനിന്ന് ഒരു ഒരു നല്ല പ്രകാശം ആ നാരോ ഡോറിലേക്ക് അരിച്ചരിഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആ സാധനങ്ങളെല്ലാം അവിടെ വെച്ച് എന്റെ പുറകുള്ള ഡോറ് വലിച്ചടച്ച് ഞാൻ അരിക്കും ഞെരുക്കുമുള്ള വഴിയിലൂടെ ആ പ്രകാശത്തിലൂടെ മുമ്പോട്ട് മുമ്പോട്ട് ചെന്നപ്പോൾ ഞാൻ എന്റെ കർത്താവിനെ കണ്ടുമുട്ടി. ഹല്ലേലൂയ. ദിസ് ഈസ് എ സമ്മറി. ദിസ് ഈസ് എ സമ്മറി ഓഫ് എ ബോൺ അഗൈൻ റിയൽ ബിലീവർ. ഞാൻ അവനെ കണ്ടു, പിന്നെ ഞാൻ അവന്റെ കൂട്ടായ്മയില. പ്രിയ സൗരങ്ങളെ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ആ മോക്ഷപുരത്തിൽ അവൻ പാട്ടും പാടി അവൻ പോകുമ്പോ അവനെ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. അവനോട് ചോദിക്കും, നീ ഒരു ബുദ്ധിയില്ലാത്തവനാണല്ലോടാ, നീ ആൾക്കാരെ കണ്ടുപിടിക്കടാ. അവൻ പറയും, ഞാനിതെല്ലാം പയറ്റി നോക്കിയത് ആശാനെ, നമ്മുടെ പഴയ ഭാഷ പറഞ്ഞ ഇത് സകല 18-ാമത്തെ അടവ് ഞാൻ നോക്കിയതാ. എല്ലാത്തിലും പോയിട്ടും എനിക്ക് നിരാശയും സങ്കടവും പ്രയാസവും മാത്രമായിരുന്നു. എങ്കിലും ഞാൻ ആ ചെടുക്കും ഞെരുക്കുമുള്ള വാതിലൂടെ, പ്രയാസമൊക്കെ ഉണ്ടോ? പ്രയാസമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ എന്റെ മോക്ഷപട്ടണത്തിലേക്കുള്ള യാത്രയില് പ്രയാസമുണ്ടായാലും കുഴപ്പമില്ല. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്ക് വർണ്ണിക്കാം. അതിൽ ഭാഗ്യം ഓർക്കും തോറും എനിക്ക് ആശയറുന്നത്. ദിസ് ഈസ് ദ ബ്ലസ്ഡ് ഹോപ്പ്. ഇതാണ് ഭാഗ്യകരമായ പ്രത്യാശ. ഇതാണ് ഭാഗ്യകരമായ പ്രത്യാശ. ഞാൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ യവനക്കാരോട് പറയുകയാണ്, വാട്ട് ഈസ് യുവർ ഹോപ്പ്? എന്താ നിങ്ങളുടെ പ്രത്യാശ? കർത്താവ് എപ്പോഴും വരട്ടെ, ഇറ്റ് ഈസ് അപ് ടു ഹിം. ഡി എൽ മോഡി മീറ്റിംഗ് അതിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഡി എൽ മോഡി ശക്തമായിട്ട് പ്രസംഗിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടായിരുന്നു, ഡാനിയൽ. ഡാനിയൽ അദ്ദേഹം ഡി എൽ മോഡി പ്രസംഗിക്കും, ഡാനിയൽ പാട്ടുപാടും. അങ്ങനെ ശക്തമായ പ്രസംഗത്തില് ഈ ലോകത്തിന്റെ ഒന്നുമില്ലായ്മ മനസ്സിലായപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് കൈവെക്കിട്ട് പറഞ്ഞു, ഞാൻ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു. അവന് സാക്ഷ്യം പറഞ്ഞ അവസരം കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു, ഐ ആം നോട്ട് ക്വൈറ്റ് ഷുവർ. നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായില്ല, ബട്ട് ഐ ആം ഗോയിങ് ടു ട്രസ്റ്റ് ആൻഡ് ഐ ആം ഗോയിങ് ടു ഒബൈ. രണ്ട് കാര്യം അവൻ പറഞ്ഞു. ഈ സഭയെ പറഞ്ഞ എല്ലാ ഒന്നും എനിക്ക് മനസ്സിലായില്ല, ബട്ട് ഐ ആം ഗോയിങ് ടു ട്രസ്റ്റ് ആൻഡ് ഐ ആം ഗോയിങ് ടു ഒബൈ. ആ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു, ഹേ, ഇതൊരു സംഭവമാണല്ലോ, ഇതൊരു നല്ലൊരു വാക്കാണല്ലോ. അദ്ദേഹം അവന്റെ ആ വാക്ക് എഴുതിയിട്ട് വേറൊരു സമിൻസ് എന്ന് പറയുന്ന ഒരു ഒരു പാട്ടുകാരൻ എഴുതി കൊടുത്തപ്പോൾ പുള്ളി അതൊരു പാട്ടായിട്ട് എഴുതി, വെൻ വി വാക്ക് ഇൻ ദ വാക്ക് ഇൻ ദ വാക്ക് വിത്ത് ദ ലോർഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ വേർഡ് വാട്ട് എ ഗ്ലോറി ഹി ഷെഡ്സ് ഓൺ അവർ വേ വൈൽ വി ഡു ഹിസ് ഗുഡ് വൈൽ വി ഹി അബൈഡ്സ് വിത്ത് സ്റ്റിൽ ആൻഡ് ഓൾ ഹു വിൽ ട്രസ്റ്റ് ആൻഡ് ഒബേ. അടുത്ത നമുക്കറിയാം, ട്രസ്റ്റ് ആൻഡ് ഒബേ ഫോർ ദർ ഇസ് നോ അദർ വേ ടു ബി ഹാപ്പി ഇൻ ജീസസ് But to trust and obey. മനോഹരമായ ഒരു ഗാനം. ഒന്നുമില്ലാതൊരുത്തൻ അവന്റെ ഹൃദയത്തിലെ സാക്ഷ്യം പറഞ്ഞപ്പോൾ നമ്മളൊക്കെ പാടി ആനന്ദിക്കുകയാണ്. ട്രസ്റ്റ് ആൻഡ് ഒബേ. സൗരങ്ങളെ, യവനക്കാരെ, നിങ്ങൾ ഒരുപക്ഷെ അത് പല കാര്യങ്ങളും മനസ്സിലാകുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ ഐ എം നോട്ട് ക്വൈറ്റ് ഷുവർ അബൌട്ട്, ഇയാൾ പറഞ്ഞ പോലെ ഒന്നും വലിയതൊന്നും എനിക്ക് കിട്ടിയില്ലായിരിക്കാം. ബട്ട് ഐ ഡിസൈഡ് ടു ട്രസ്റ്റ് ആൻഡ് ഒബേ ഫോർ ദർ ഇസ് നോ അദർ വേ ടു ബി ഹാപ്പി ഇൻ ജീസസ് ബട്ട് ടു ട്രസ്റ്റ് ആൻഡ് ഒബേ. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിച്ചവൻ, അങ്ങനെ മുമ്പോട്ട് പോയുന്നവൻ, ഞാനൊരു ഗ്യാരണ്ടി പറയാം, നീ ഒരു നാളും ലജ്ജിച്ചു പോകില്ല. നിന്റെ കണ്ണ് നിന്റെ രാജാവിനെ അവന്റെ പൂർണ്ണ സൗന്ദര്യത്തോടെ ദർശിക്കും. ഹല്ലേലൂയ. വിശാലമായ ദർശനം നീ കാണും. എളിവരും ഒരുപക്ഷെ ഒന്നിനും കൊള്ളരുതാത്തവരും നാം നമ്മെ തന്നെ എണ്ണുന്നവരാണെങ്കിലും മുത്തുകാൽ നിർമ്മിതമായ 12 ഗോപുരങ്ങളുള്ള അതേ രാത്രിയിൽ സൂര്യനോ ചന്ദ്രനോ ആവശ്യമില്ലാത്ത ആ മനോഹരമായ ആ പട്ടണത്തിൽ ദൈവത്തിന്റെ മുമ്പാകെ പാടി നാം ദൈവത്തെ സ്തുതിക്കും. അന്ന് നമ്മൾ പറയും, എന്റെ മംഗലമോക്ഷപുരത്തിൽ എന്റെ പ്രിയനായ മണവാളന്റെ കൂടെ കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവർക്ക് ശുദ്ധവും ശുഭ്രമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്പെടുത്തൽ. വാട്ട് എ ബ്ലസ്ഡ് ഹോപ്പ്. എന്തൊരു ഭാഗ്യകരമായ പ്രത്യാശയാണ്. ഈ പ്രത്യാശയാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ